നൊസ്റ്റാൾജിയ എന്നതിന്റെ അർത്ഥം കൂടുതലായി എടുത്തു പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. പഴയ ഗാനം പഴയ റേഡിയോയിൽ കേൾക്കുമ്പോൾ ഓർമ്മകൾ മേഘം മറയും പോലെ. 40-ൽ കൂടുതൽ വർഷം പഴക്കമുള്ള നെൽക്കോ തരാന റേഡിയോ സെറ്റിലൂടെ കേരളത്തിലെ റേഡിയോ മാംഗോ പ്രക്ഷേപണം ചെയ്ത ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. പഴയ റേഡിയോകൾ ശേഖരിക്കുക ഓസ്ട്രേലിയയിൽ വലിയൊരു ഹരമാണ്. കേരളത്തിലും ഇതിനോട് താല്പര്യമുള്ളവരുണ്ട്. അബ്ദുൾ സലാം വർഷങ്ങളായി കോഴിക്കോട് പുരാവസ്തുക്കൾ വിൽക്കുന്ന വ്യക്തിയാണ്. ഗ്രാമഫോണുകളും റേഡിയോകളും ഇതിൽപ്പെടുന്നു. നാട്ടിലെ റേഡിയോ ശേഖരണ കമ്പത്തെക്കുറിച്ച് ഇദ്ദേഹം സംസാരിക്കുന്നു.
നൊസ്റ്റാൾജിയ ഉള്ള ആളുകൾക്ക് സ്ഥലപരിമിതിയൊന്നുമില്ല. അവരെവിടുന്നും വരും. അവര് ഇപ്പൊ എന്റെ കോഴിക്കോടില് ഞാനിപ്പോ കോഴിക്കോടല്ല, കോഴിക്കോടില് 3 പേരുണ്ട്. പിന്നെ അതിന് കുറച്ച് അങ്ങോട്ട് ചെങ്ങന്നൂർ, കേരളത്തിലെ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അയാളാണ് എക്സ്ക്ലൂസീവ് ആയിട്ട് വേൾഡ് റേഡിയോ മാത്രം വാങ്ങി വെക്കുന്ന ഒരാളുണ്ട്, ലാൽ. പിന്നെ കോഴിക്കോട് തന്നെ വേറെ ഒരാളുണ്ട്, റേഡിയോസ് ഒരുപാട് വാങ്ങിയിട്ട് അതിൽ ഷോക്കായിട്ട് ഒരുപാട് റേഡിയോ വാൾവ് റേഡിയോ വാങ്ങിയിട്ട് ശേഖരിച്ച ഒരാളുണ്ട്, സുമിത്ര എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ എൻ്റെ അടുത്ത് റേഡിയോ കൊണ്ടുവന്നിട്ട് വളരെ ദൂരൊന്നും കൊണ്ടുവന്ന് അത് എങ്ങനെയും സർവീസ് ചെയ്തിട്ട് കിട്ടണം എന്നുള്ള ആളുകളുണ്ട്. അത് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട്. എനിക്ക് കൽക്കത്തയിൽ നിന്ന് വിളിച്ചിരുന്നു തന്നെ ഇങ്ങോട്ട് അയച്ചാൽ ശരിയാക്കി തരുമെന്ന്. ഈ വാർഡ് റേഡിയോയിൽ ശബ്ദം കേൾക്കണം എന്നുള്ള ആളുകൾ ഒരുപാടുണ്ട്.
സംഗീതം മാത്രമല്ല കേരളത്തിലെ ചെങ്ങന്നൂരുള്ള ലാൽ ചെറിയാന് ജ്വരമായിട്ടുള്ളത്. 1952 മുതലുള്ള റേഡിയോകൾ ഇദ്ദേഹത്തിന്റെ കൈപ്പക്കലുണ്ട്. 20-ൽ കൂടുതൽ വാൽവ് റേഡിയോകളാണ് ഈ ശേഖരണത്തിലുള്ളത്. ലാൽ ചെറിയാൻ റേഡിയോ ഇഷ്ടപ്പെടുവാൻ തുടങ്ങിയ കാലത്തെക്കുറിച്ച് നമ്മളുമായി പങ്കുവെക്കുന്നു.
റേഡിയോയെ കുറിച്ചുള്ളൊരു താല്പര്യം വന്നെന്ന് പറഞ്ഞാൽ, ഞാൻ ജനിച്ച സമയത്ത് എന്റെ വീട്ടിൽ റേഡിയോ ഉണ്ട്. അപ്പൊ ആ ചെറുപ്പം മുതൽ പാട്ട് ഞാൻ അതിൽ നിന്നാണ് കേട്ടോണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ കേൾക്കുന്നതുകൊണ്ട് എനിക്ക് അതിനോടുള്ള ഒരു താല്പര്യം കൂടുതലായിട്ട് വന്നു. അങ്ങനെ അതൊരു ശീലമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ആ റേഡിയോ എന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു. നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം വന്നു. അതായത് അത് മേശയിൽ നിന്ന് താഴെ വീട് അത് രണ്ട് പീസായിട്ട് പോവുകയും പിന്നെ ആ റേഡിയോ തന്നെ കിട്ടാൻ ഞാൻ വളരെ വർഷം സമയമെടുത്തിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അതിനെ അത് അന്വേഷിച്ച് മർഫി കമ്പനി വരെ ഞാൻ പോയത് ബോംബെയിൽ. പക്ഷെ അവര് പറഞ്ഞ ആ സാധനം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്, കാരണം അത് ആ കാലഘട്ടം 62-63 കാലങ്ങളിൽ ഉണ്ടാക്കിയ സാധനമാണ്. അത് പിന്നെ 10 വർഷം കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ആ മോഡൽ പിന്നെ കിട്ടാൻ പാടാണ്. ചിലയിടത്തൊക്കെ പലരുടെയിലൊക്കെ കാണും. പക്ഷെ അവരും ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു സെന്റിമെന്റൽ സംഗതിയായിട്ട് അവരിങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ട് അവരത് തരാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് കാരണം ഞാൻ പിന്നെ അതിനെ കുറിച്ച് ഒത്തിരി അന്വേഷിച്ച് ലാസ്റ്റ് എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ആ സെയിം റേഡിയോ തന്നെ കിട്ടി. അതിപ്പോഴും എന്റെ നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യും. പിന്നെ അതിൽ കൂടെ പാട്ട് കേൾക്കുന്ന ആ ഒരു പഴയകാല ഓർമ്മകളും നമുക്കുണ്ടല്ലോ.
അനവധി ആളുകൾ ഓസ്ട്രേലിയയിൽ റേഡിയോകൾ ശേഖരിക്കുന്നു. ഹിസ്റ്റോറിക്കൽ റേഡിയോ സൊസൈറ്റി ഓഫ് ഓസ്ട്രേലിയയിൽ 1200 സജീവ അംഗങ്ങളാണുള്ളത്. ഈ സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റായ മൈക്ക് ഓസ്ബോൺ പഴയകാലങ്ങളിൽ റേഡിയോ വാങ്ങിക്കുക എന്നുള്ളത് ചിലവേറിയ കാര്യമായിരുന്നുവെന്ന് അഭിപ്രായപ്പെടുന്നു.
Many are interested simply in collecting radios for their beauty and their interest as effectively museum items. But they're usually keen to make sure that they work so they can hear them and hear the sound of old radios. Other members are interested in the history of broadcasting and others in the history of the technology, the radio technology, some interested in transmitting, some interested in receiving. So altogether, it's a fairly broad range of interests. It developed fairly slowly through the 20s, but by the time the 30s came, it really boomed, despite the fact that radios in those days would have cost something like 4 or 5 times average wage. Meant them, they were quite expensive items, and I suppose you could equate them to say at that rate, 4 or 5 times the weekly wage, you'd be looking at a pretty classy sort of flat-screen television these days.
വീടുകളിൽ എല്ലാവരും ഒന്നുചേരുന്ന ഇടത്തായിരുന്നു മുൻകാലങ്ങളിൽ റേഡിയോയുടെ സ്ഥാനം. ചുമരൽമാരകൾ പോലെ വലുതായിരുന്നു അന്നത്തെ റേഡിയോകൾ. ഇതേക്കുറിച്ച് കൂടുതലായി Vintage Radio Society of Australia's President Warwick Woods samsarikkunu.
Broadcasting had started in those early 20s, around 1922, and at that stage some of the manufacturers who were making components decided to move into the area of making complete radios. Now, a lot of the early radios were built in a a table-style wooden cabinet with a lift-up lid, commonly called a coffin-top type of design. And these were battery radios, run-off various batteries to supply the voltages. As we moved on a little bit further into the early 30s and thereabouts, things changed as people, more houses had mains electricity, and through to the 30s, mid-30s, the console-type radio became popular. And this was a large floor-standing wooden cabinet of various designs, and really became a part of the furniture of the household, and probably a focal point for the family to sit around and listen to. And of course, in those days, there was no such thing as television.
Internet yugam radioye mattoru thalathilethichirikkunnu. പ്രേക്ഷകനെന്ന് നിഷ്പ്രയാസം അഭിപ്രായങ്ങൾ അറിയിക്കാം. വളരെ എളുപ്പത്തിൽ പഴയ പരിപാടികൾ വീണ്ടും കേൾക്കാം. ഇതേക്കുറിച്ച് കൂടുതലായി ഇന്ത്യയിലെ ആദ്യ വനിതാ ടി വി ന്യൂസ് റീഡർമാരിൽ ഒരാളും SBS ഹിന്ദിയുടെ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുമായ കുമുദ് മെറാനി സംസാരിക്കുന്നു.
ഇൻ ദ മോഡേൺ വേൾഡ് ഇന്റർനെറ്റ് ഹാസ് പ്ലേഡ് എ വെരി ഇമ്പോർട്ടന്റ് റോൾ ആൻഡ് നോ ഡൗട്ട് വി ഗെറ്റ് news, we can access information from various sources. It's all at the tip of your fingers. And yet, I think radio still plays an important role because there's a warmer feeling when you're actually listening to a voice that has just been broadcasting or is currently broadcasting. Internet, again, has helped to increase our audience. It has also helped us to interact with our audience because they can send their blogs, they can put their comments when we upload the entire program or segments of the program on the internet, and they have a constant access to viewing any changes that are being made, so they don't have to wait till next week or the next day or the next program to find out what changes are coming through or what is going to be broadcast in the next program. All this can be promoted on the internet.
അത്യാഹിതങ്ങളിൽ എന്നും റേഡിയോ വലിയൊരു സഹായമാണ്. ഓസ്ട്രേലിയയിൽ പലയിടങ്ങളിലും തീപിടുത്തം ഉണ്ടാകുമ്പോൾ മുന്നറിയിപ്പ് നൽകുന്ന കാര്യത്തിൽ റേഡിയോ വലിയൊരു പങ്ക് വഹിക്കുന്നു. ഏറ്റവും എളുപ്പത്തിൽ വാർത്ത കേൾക്കാനുള്ള ഒരു മാർഗം മാത്രമല്ല റേഡിയോ ഇന്ന്. നമ്മുടെ സ്വന്തം ഭാഷയിലെ പരിപാടികൾ കേൾക്കാനുള്ള ഒരു മാർഗമായി കൂടി ഇത് മാറിയിരിക്കുന്നു. SBS റേഡിയോ ഇപ്പോൾ 74 ഭാഷകളിലാണ് പ്രക്ഷേപണം ചെയ്യുന്നത്.
റേഡിയോ SBS പ്രോഗ്രാമ ഇൻ ലിംഗ്വ ഇറ്റാലിയാന.
അങ് പ്രോഗ്രാമം ഫിലിപ്പിനോ നങ് റേഡിയോ SBS.
راديو اس بي اس يقدم البرنامج العربي
اس بي اس راديو اتريس استيكيلاس
ഇന്ന് റേഡിയോ പ്രക്ഷേപണം പല രീതികളിൽ പല ഭാവങ്ങളിൽ ഇത് ലോകത്തിന്റെ വ്യത്യസ്തമായ മുഖങ്ങൾ അനായാസം നമ്മുടെ കാതുകളിൽ എത്തിക്കുന്നു. ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നീ സോഷ്യൽ മീഡിയ ഘടകങ്ങൾ കൂടുതൽ ശക്തമായ ഒരു ഭാവിയിലേക്കാണ് റേഡിയോയെ നയിക്കുന്നത്. SBS റേഡിയോയ്ക്ക് വേണ്ടി മെൽബണിൽ നിന്നും ഡെലിസ് പോട്ട്.
SBS.